പ്രിയമുള്ളവരെ, കഴിഞ്ഞ അനേക വർഷങ്ങളായി നിങ്ങൾ കാലാളുകളുടെ കൂടെ ഓടുന്നവരായിരുന്നു. കാലാൾ സൈന്യത്തോടുകൂടെ ഓടുന്നൊരു ജനത്തോടാണ് ഞങ്ങൾ കഴിഞ്ഞ നാളുകളിൽ സംസാരിച്ചത്. എന്നാൽ കാലാളുകളുടെ ഓട്ടം അവസാനിക്കുക. ഇനി എന്റെയും നിങ്ങളുടെയും മുമ്പിൽ വച്ചിരിക്കുന്ന ഓട്ടം കുതിരകളോടുകൂടിയുള്ള മത്സരിച്ചുള്ള ഒരു ഓട്ടമാണ്. അത് കർത്താവ് എന്നോട് പറയാൻ പറഞ്ഞു, നിങ്ങളോട് ആദ്യമേ പറയുക, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇനിയും വച്ചിരിക്കുന്ന ഓട്ടം സാധാരണ ഒരു ഓട്ടമല്ല, കാലാളുകളോടൊരു ഓട്ടമല്ല, ശക്തന്മാരായ കുതിരകളോടുകൂടെ മത്സരിച്ച ഒരു ഓട്ടത്തിനായിട്ട് ആണ് ദൈവജനം ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. യിരമ്യ പന്ത്രണ്ടിൽ കർത്താവ് ചോദിച്ചു, കാലാളുകളോടുകൂടി ഓടിയിട്ട് നീ ക്ഷീണിച്ചു പോയാൽ കുതിരകളോടുകൂടെ എങ്ങനെ മത്സരിച്ചോടും? സമാധാനമുള്ള ദേശത്ത് നീ നിർഭയനായിരിക്കുന്നു, എന്നാൽ യോർദാന്റെ വൻകാട്ടിൽ എന്ത് ചെയ്യും? ഞാൻ കർത്താവിന്റെ ചേർത്താ, എന്ത് ഈ കുതിരകളോടുകൂടെ ഓട്ടം? എനിക്ക് ദൈവവചനത്തിൽ നിന്നുള്ള മറുപടി ഇതായിരുന്നു, ആഹാബിന്റെ രഥം പൂട്ടി മഴ പെയ്യാൻ നേരം ആഹാബിന്റെ കുതിരകൾ ശക്തമായി ഓടിയപ്പോൾ ദൈവത്തിന്റെ ദാസനായ ഏലിയാവിന്റെ മേൽ ദൈവത്തിന്റെ കരം വന്നപ്പോൾ അവൻ ആ കുതിരകളുടെ മുമ്പിൽ ഓടിയതുപോലെ ലോകമാകുന്ന സിസ്റ്റം നമ്മെ തളർത്തിക്കളയാതെ ഈ ലോകത്തിൽ ഏറ്റവും സ്വിഫ്റ്റായിരിക്കുന്ന കുതിരകളുടെ മുമ്പിൽ ഓടിക്കുന്ന ആത്മാവിന്റെ ശക്തിയില്ലാതെ നമുക്ക് ഈ ലോകത്തിന് മുമ്പേ ഓടാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. നിങ്ങൾ എഴുതി വെച്ചുകൊള്ളുക, നിങ്ങളെക്കാൾ വളരെ സ്പീഡിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്തിന്റെ മുമ്പിൽ ലോകത്തെ ജയിച്ച വിശ്വാസത്തോടെ ഓടാനായിട്ട് കഴിഞ്ഞകാല ശക്തി കൊണ്ട് കഴിയത്തില്ല. കർത്താവേ, നീ എന്റെ ഉള്ളിൽ ആ ശക്തിയെ പുതുക്കണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. നമുക്ക് റോമാലേഖനം 12:2 വായിക്കാം. പരിചയമുള്ള വാക്യങ്ങളാണ് റോമാലേഖനം 12:2. നമുക്കെന്താണ് ഈ ദിവസങ്ങളിൽ വേണ്ടതെന്ന് നമുക്ക് ദൈവസന്നിധിയിൽ ശാന്തമായിട്ട് ചിന്തിക്കാം.
ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ.
ഇവിടെ പറയുന്നു, ട്രാൻസ്ഫോംഡ് ബൈ ദ റിന്യൂവിംഗ് ഓഫ് യുവർ മൈൻഡ്. റിന്യൂവിംഗ് ഓഫ് യുവർ മൈൻഡ്, നിങ്ങളുടെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. എന്തിനാണെന്ന് നമുക്കറിയാം. നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം തിരിച്ചറിയാനായിട്ട് ഒറ്റ വഴിയേ ഉള്ളൂ, റിന്യൂവൽ ഓഫ് അവർ മൈൻഡ്. നമ്മുടെ മനസ്സിനൊരു പുതുക്കം വന്നെങ്കിൽ മാത്രമേ ആ റിന്യൂവൽ ഉണ്ടാകത്തുള്ളൂ. സഭയെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ഒരു സഹോദരൻ പറഞ്ഞത് എന്റെ ഹൃദയത്തിൽ തട്ടിക്കിടപ്പുണ്ട്. ഇവിടെ അനേകർ സ്നാനപ്പെട്ടവരുണ്ട്, നാളുകളായിട്ട് സഭയിൽ ആരാധിക്കുന്നവരുണ്ട്, ദൈവജനം പഠിക്കുന്നവരൊക്കെ ഉണ്ട്, പക്ഷേ അനേകരുടെ മനസ്സ് പുതുക്കപ്പെട്ടിട്ടില്ല. റിന്യൂവൽ ഓഫ് മൈൻഡ് അത് സംഭവിക്കാത്തതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ഡിസ്കറേജ്ഡ് ആകുന്നത്. മനസ്സിന്റെ പുതുക്കം നമുക്ക് ലഭിക്കാത്തതുകൊണ്ടാണ് നമ്മൾ കൊളോസ്യൻ ലേഖനം 3:10 അതിന്റെ 10-ാമത്തെ വാക്യത്തിലേക്ക് മടങ്ങി വരാം. കൊളോസ്യൻസ് chapter 3:10. അവിടെ ദൈവത്തിന് നമ്മളെ ഉത്സാഹിപ്പിക്കുകയാണ്, റിന്യൂവൽ ഓഫ് അവർ മൈൻഡ്. അത് ദൈവം ചെയ്യേണ്ടതല്ല, നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടതാണ്. വായിച്ചാട്ടെ.
തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമ പ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ.
പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന ആരെയാ? പുതിയ മനുഷ്യനെ. അവിടെയും പറയുന്നത് റിന്യൂഡ് ഇൻ ദ നോളജ് ആഫ്റ്റർ ദ ഇമേജ് ഓഫ് ഹിം എന്ന് പറഞ്ഞ മലയാളത്തിൽ പറയുകയാണ്, ആ മനസ്സിനൊരു പുതുക്കം വരുന്നില്ല എങ്കിൽ. മനസ്സിന് പുതുക്കം ഉണ്ടോ ഇല്ലയോ ഞാനിപ്പോ പറയാം. നമ്മളെ തന്നെ ചോദ്യം ചെയ്യുക. എഫേസ്യ ലേഖനം 4:23-24 വാക്യങ്ങൾ വീണ്ടും ദൈവം നമ്മെ സഭയോട് പറയുന്ന കാര്യങ്ങളാണ്. എഫേസ്യ ലേഖനം 4:23-24 വാക്യങ്ങൾ വായിച്ചാട്ടെ.
നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച്
കണ്ടോ. Renewed in the spirit of your mind. മനസ്സിന്റെ പുതുക്കം ദൈവത്തിന് ആവർത്തിക്കുക. പുതുക്കം പ്രാപിച്ച മനസ്സുള്ളൊരു വ്യക്തിക്ക് മാത്രമേ ലോകത്തിന്റെ രീതിയിൽ ചിന്തിക്കാതെ വചനപ്രകാരം ചിന്തിക്കാൻ കഴിയത്തുള്ളൂ. ശ്രദ്ധിക്കുക, നമ്മുടെ കൂട്ടായ്മയിൽ ഒരു സഹോദരൻ ഒരു ഭവനം മേടിച്ച കാര്യം പറഞ്ഞപ്പോൾ വേറൊരാള് ഞങ്ങൾ നോക്കി നിൽക്കുക, മോനെ ഇങ്ങ് വിളിച്ചു, ഇങ്ങ് വന്നിടാ, നീ കേട്ടോ, എന്താ കേട്ടോന്ന്, ഇയാള് വീട് വാങ്ങിച്ച കേട്ടോ. അപ്പൊ ഞങ്ങൾ എത്തിയ കൺക്ലൂഷൻ ഇതാണ്, ഈ മോനെ വിളിച്ച് മറ്റേയാള് വീട് മേടിച്ചു എന്ന് പറയുന്ന വ്യക്തി മാനസാന്തരപ്പെട്ടതല്ലെന്ന് ഞാൻ പറയുന്നില്ല, രക്ഷിക്കപ്പെട്ടെന്നും പറയുന്നില്ല, പക്ഷെ മനസ്സ് പുതുക്കം പ്രാപിക്കാത്തത് കൊണ്ട്, ലോകത്തിൽ മനസ്സായിരിക്കുന്നത് കൊണ്ട്, ലോകപ്രകാരം ചിന്തിക്കുന്നു പറഞ്ഞാൽ പുതിയ ഒരു വിശ്വാസത്തിലേക്ക് വന്നെങ്കിലും തോട്ട്സ് പഴയ ലൈനിൽ തന്നെയാണ്. അതാ ഞാൻ പറഞ്ഞു വരുന്നത്. ഭൗതിക വിഷയത്തോടുള്ള ബന്ധത്തിൽ പെട്ടെന്ന് പറയുമ്പോൾ മനസ്സിലാവും. കുട്ടായ്മയിൽ ഒരു സഹോദരന്റെ മോന് എഞ്ചിനീയറിംഗിന് അഡ്മിഷൻ കിട്ടിയെന്നിരിക്കട്ടെ, പഴയ രീതിയിൽ ചിന്തിക്കുന്ന ആളാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലേക്ക് ഒത്തിരി ഒത്തിരി ചിന്തകൾ കയറി വരിക, ചിന്തകൾ കയറി വന്ന് അത് നമ്മുടെ മനസ്സിനെ കലക്കി കളയുക. ഒരാളൊരു വാഹനം മേടിച്ചെന്നിരിക്കട്ടെ, സന്തോഷിക്കുക, പെട്ടെന്ന് നമ്മുടെ മനസ്സ് ആ പാഷിലേക്ക് എല്ലാം പോവുക, ദൈവമേ എത്ര നാളാ ഞാൻ നിന്നെ സേവിക്കുന്നു. മറ്റേ മുടി മൂത്ത പുത്രം പറഞ്ഞ പോലെ, ഒരു ആട്ടുംകുട്ടിയെ പോലെ നീ എനിക്ക് തന്നിട്ടില്ല, 10-18 വർഷമാ ഞാൻ നിന്നെ ആരാധിക്കുന്നു, ഒരു ആൾട്ടോ കാർ പോലും നീ എനിക്ക് തന്നില്ലല്ലോ കർത്താവ് എന്ന് ചിന്തിക്കുന്ന സഹോദരങ്ങളോട് ഞാൻ പറയാം, നിങ്ങൾ രക്ഷിക്കപ്പെട്ടെന്ന് ഞാൻ അല്ലെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ നിങ്ങളുടെ മനസ്സിന് പുതുക്കം ഉണ്ടായിട്ടില്ല. ബൈബിൾ മനസ്സിന്റെ ചിന്തയെക്കുറിച്ച് പറയുകയാണ്, എന്താണ് പറയുന്ന വാക്യം പറഞ്ഞാട്ടെ, ഭൂമിയിലുള്ളതല്ല നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിൽ ചിന്തിച്ചു നോക്കി, നമ്മൾ ഉയരത്തിലുള്ളത് തന്നെയല്ല, ഭൂമിയിലുള്ള തന്നെ ചിന്തിപ്പിന്ന നമ്മൾ ജീവിക്കുന്നത്, ശരിയല്ലേ? എന്താ ചിന്തിക്കേണ്ടത്? വചനം പറയുന്നു സത്യമായതൊക്കെയും, പറഞ്ഞാട്ടെ, ഘനമായതൊക്കെയും, പിന്നെ നീതിയായതൊക്കെയും, നിർമ്മലമായതൊക്കെയും, സൽഗുണമോ പുകഴ്ചയോ ഇതൊക്കെയും ചിന്തിച്ചുകൊള്ളുവിൻ, എന്നാൽ സമാധാനത്തിന്റെ ദൈവം നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന പറഞ്ഞു. മനസ്സിന് പുതുക്കം വന്നില്ലെങ്കിൽ കുഴപ്പമില്ലെന്നറിയോ, നമ്മൾ ഇങ്ങനെ ബൈബിളൊക്കെ വായിച്ച് ഇങ്ങനെ ഉത്സാഹത്തോടെ പോകുമ്പോഴാ പെട്ടെന്ന് പത്രത്തിലൊരു വാർത്ത, വേൾഡ് കപ്പ്. പുതുക്കം പ്രാപിക്കാത്ത മനസ്സാണെങ്കിൽ നമ്മൾ 1984 തൊട്ട് കപിൽദേവ് തൊട്ട് പറഞ്ഞു വീട്ടിലിരുന്ന് ഡിസ്കഷനാ, കപിൽദേവിന്റെയും മറ്റാളുകളുടെയും കാര്യങ്ങൾ വീട്ടിൽ ഡിസ്കഷൻ പ്രാപിക്കുന്നുണ്ട്. ഞാൻ പറയാം, നിങ്ങൾ മനസ്സ് പുതുക്കിയിട്ടില്ല. നാട്ടിൽ പോയപ്പോ വെല്ലുപ്പനും വെല്ലുമെച്ചിയും നമ്മൾ ഭയങ്കര ഉണർവരലുകയും തേരാന്നൊക്കെ പാടിയിട്ട് അവിടെ ചെന്നപ്പോ, നാട്ടിൽ ചെന്നപ്പോ ആണ്ട് സീരിയലിന്റെ 134-ാമത്തെ സീരിയൽ വരിക, അവര് പറയ കാണും, കാണാതെ പോകരുത്. ഇപ്പൊ നമ്മൾ ചോദിക്കുക, എന്തുവായിരുന്നു ആ കഥ? മനസ്സ് പുതുക്കിയിട്ടില്ല. ഞാൻ പറയുന്നതിന്റെ ആശയം മനസ്സിലാവും. ബൈബിൾ നമ്മൾ അത് ദൈവമേ നീ അങ്ങ് മനസ്സ് പുതുക്കണം എന്നല്ല, ബൈബിൾ പറയണം മനസ്സ് പുതുക്കി റിപ്പന്റൻസ് എന്നാ പറഞ്ഞ, മാനസാന്തരപ്പെടാനാ പറയുന്നത്. ചില സംബന്ധിച്ചിടത്തോളം അവർ പിള്ളേരെ വിളിച്ചിട്ട് പറയും, എനിക്കിവിടെ വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, സബലീകരിക്കപ്പെടാത്ത ആഗ്രഹങ്ങൾ എന്ന് പറഞ്ഞ് ധ്യാനങ്ങൾക്കൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്, സബലീകരിക്കപ്പെടാത്ത ഒത്തിരി ആഗ്രഹങ്ങൾ എനിക്കുണ്ടാ, പക്ഷേ ഞാൻ എന്റെ പ്രത്യാശയെല്ലാം നിന്റെ മേൽ വെച്ചിരിക്കുക. സങ്കീർത്തനം നമ്മൾ വായിക്കുന്നു, എന്റെ പ്രത്യാശ നിന്റെ മേൽ വെച്ചിരിക്കുന്നു, പക്ഷെ നമ്മൾ പിള്ളേരോട് പറയുന്നത് എന്റെ സകല പ്രത്യാശയും നിന്റെ മേലാ വെച്ചിരിക്കുന്നത്. നമ്മൾ വിശ്വാസത്തിൽ വന്നു എന്നൊന്ന് പറഞ്ഞാലൊന്നും നമ്മുടെ വീട്ടുകാരൊന്നും അംഗീകരിച്ചൊന്നും വരത്തില്ല, പക്ഷെ ദൈവം നിന്നെ നടത്തുന്ന വഴികൾ കണ്ടിട്ട് വേണം അവര് വിശ്വാസത്തിൽ വരാൻ. ഞാൻ പറയാം, അത് പഴയ മനസ്സാ. റിപ്പന്റ്, ബൈബിൾ പറയുന്നു മാനസാന്തരപ്പെടുക. ഏദൻസിൽ എല്ലാം ഉള്ളവരോട് പൗലോസ് പ്രസംഗിച്ചത് ഇങ്ങനെയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ട വാക്യമാണ് അപ്പോസ്തലപ്രവൃത്തി 17:30 എടുക്കണ്ട, എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ലക്ഷ്യമാക്കാതെ ശ്രദ്ധിച്ചേ, ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം കൽപ്പിക്കുക. ഇറ്റ്സ് എ കമാൻഡ് ഓഫ് ഗോഡ്. ഒരുപാട് പുസ്തകം 2-3 അധ്യായങ്ങൾ യേശുവിന്റെ പ്രസംഗമാണ്. എഫേസസ് അവിടെ പറഞ്ഞു, മാനസാന്തരപ്പെട്ടില്ല എങ്കിൽ ഞാൻ വിളക്കൊടിച്ചു കളയും, യേശുവിന്റെ പ്രസംഗമാണ്. പരകമോസിലോട് പറഞ്ഞു, മാനസാന്തരപ്പെട്ടില്ല എങ്കിൽ ഞാൻ നിന്നെ നീക്കിക്കളയും. തുയിതര സഭയോട് പറഞ്ഞു, മാനസാന്തരപ്പെടുക. സർദീസിലെ സഭയോട് പറഞ്ഞു, ഉണരുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക, റിപ്പൻസ്. ലവോദിക്ക സഭയോടും കർത്താവ് പറഞ്ഞു, റിപ്പൻസ്. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് കർത്താവ് യേശു ഈ സഭയിൽ വന്ന് കർത്താവിനോട്, കർത്താവ് ഞങ്ങളോട് മെസ്സേജ് പറഞ്ഞു പറഞ്ഞാൽ ഞാൻ വിചാരിക്കുന്നത് എന്നോടും നിങ്ങളോടും കർത്താവ് പറയുന്ന വേർഡ് ഇതായിരിക്കും, റിപ്പൻറ്റ്, ഐ ആം കമ്മിങ് സൂൺ. മാനസാന്തരപ്പെടുക, ഞാൻ വേഗം വരുന്നു, നിനക്കുള്ള കിരീടം ആരും എടുക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക എന്നായിരിക്കും കർത്താവ് പ്രസംഗിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ആ വേൾഡ്ലി വേ ഓഫ് തിങ്കിങ് ഒന്ന് മാറ്റാവോ നമുക്ക്? പുതുക്കം മനസ്സ് പ്രാപിക്കുന്നില്ലെങ്കിൽ പ്രിയമുള്ളവരെ, വിവാഹം കഴിഞ്ഞിട്ട് തെറ്റിദ്ധരിക്കൽ അനേക നാളുകൾ കഴിഞ്ഞിട്ടും പ്രശ്നങ്ങൾ വരുമ്പോൾ ചിന്തിക്കുന്ന ഒരു കാര്യം എന്നറിയോ? എത്രയോ നല്ല ആലോചനകൾ എനിക്ക് വന്നതാ. ചിന്തിക്കാറുണ്ടോ, എന്റെ അപ്പൻ എന്ന് എന്നാ തോന്നിയാണോ ഇങ്ങനെ എന്ത് ചെയ്തത്? പുതുക്കം പ്രാപിക്കാത്ത മനസ്സാ പ്രിയമുള്ളവരെ, സഭയുടെ ഏറ്റവും വലിയ പ്രോബ്ലം ദൈവദിനമില്ലാത്തതല്ല, പ്രസംഗമോ പാട്ടോ ഇല്ലാഞ്ഞിട്ടല്ല, റിന്യൂവൽ ഓഫ് ദ മൈൻഡ്, മനസ്സാന്തരപ്പെട്ട് പുതുക്കം പ്രാപിക്കാത്ത മനസ്സായതുകൊണ്ട്. ഉദാഹരണം, രാവിലെ പ്രാർത്ഥിക്കുകയും ഉപസിക്കുകയും ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിരുന്ന സമയത്ത് ആ പേപ്പർ വന്നപ്പം മോറില് കുറെ ഓഫർ വന്നിരിക്കുന്നു. ഭയങ്കര യുദ്ധം നടക്കുക ഹൃദയത്തില്. തീരുക, ലാസ്റ്റ് ഡേറ്റാ, മോറിൽ ഓഫർ വന്നിട്ടുണ്ടോ, പോണോ അതോ ഉപസിക്കണോ? പുതുക്കം പ്രാപിക്കാത്ത മനസ്സാണെ പറയും. അപ്പം വേറെ കാര്യമുണ്ട്, ഈ ഓഫർ വന്ന സാധനം ഒന്നും വീട്ടിൽ ആവശ്യമില്ലാത്ത കാര്യമാണ്, അതാ വേറെ വിഷയം. പുതുക്കം പ്രാപിക്കാത്ത മനസ്സാണെ പറയും, മനസ്സ് പറയും ഇന്നാണ് ആ ദിവസം, ടുഡേ. അപ്പൊ നമ്മൾ വിചാരിക്കാന്നറിയും, നമ്മൾ വിചാരിക്കും ശരി എന്നാ അവിടെ വരെ ഒന്ന് പോയേക്കാം, പ്രാർത്ഥന ഒന്നും മുടങ്ങുന്നില്ല, പോകുന്ന വഴിക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് പോകാം, മനസ്സിലായോ? പിന്നെ നമ്മള് ഇത് സാധനം മേടിക്കുമ്പോഴും നമ്മൾ പ്രാർത്ഥിച്ച് സ്തുതിക്കുകയൊക്കെ ചെയ്തേ മേടിക്കത്തുള്ളൂ. പക്ഷെ അതിനകത്ത് കയറി അവന്റെ ഈ ഡിസ്പ്ലേ എല്ലാം അവിടെ കണ്ടപ്പോ ഇറങ്ങിയപ്പോ 4:30 ആയി. ബൈബിൾ പറയുകയാണ്, നന്മയും പ്രസാദവും പൂർണതയുമുള്ള ദൈവഹിതം തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. സഭ വന്നപ്പോഴാ കണ്ടത്, എല്ലാവരുടെയും, എനിക്ക് എന്റെ പേരൊന്നും അറിയത്തില്ല, എല്ലാവരുടെയും കയ്യില് ടച്ച് സ്ക്രീനും. വീട്ടിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടോ? കണ്ടോ, എല്ലാവരുടെയും കൈ ടച്ച് സ്ക്രീനും അതും ഇതൊക്കെയാ. അവരെത്ര ആത്മീയ ഗാനങ്ങളാ ഡൗൺലോഡ് ചെയ്യുന്നറിയോ? ഓ, അപ്പൊ നമുക്ക് ആകപ്പാടെ വിഷമമായി. ദൈവമേ, ഇത്ര നാളും നിന്നെ സേവിച്ചിട്ട് ടച്ച് സ്ക്രീൻ പോലും ഇല്ലല്ലോ കർത്താവേ. റിന്യൂവിങ് ഓഫ് ദ മൈൻഡ്, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടും. പ്രിയമുള്ളവരെ, എന്നെ സംബന്ധിച്ച് കൃപയിൽ ആശ്രയിച്ച് പറയട്ടെ, നിങ്ങൾ ഇനി ഫ്ലൈറ്റ് അല്ല, ഇനി സ്വന്തമായിട്ട് എത്ര എണ്ണ വാങ്ങിച്ചാലും ഞാൻ പറയാം, എന്നെ അത് ബാധിക്കത്തില്ല. പക്ഷെ ഒരു ദൈവവേദിയിൽ നിന്ന് ദൈവത്തിന്റെ വചനത്തിന്റെ മർമ്മങ്ങൾ പറയുമ്പോൾ ഞങ്ങളുടെ ഹൃദയം സന്തോഷിക്കുക. കാരണം നിലനിൽക്കുന്നതും ഉത്തമമായ ഒരു സമ്പത്ത് സ്വർഗത്തിൽ നിന്ന് യേശുവിനെ കുറിച്ചുള്ള വെളിപ്പാട് ലഭിക്കുന്ന വ്യക്തിയാണ് യഥാർത്ഥത്തിൽ ധനവാനായ വ്യക്തി. ദൈവത്തിന് സ്തുതിക്കാമോ? ഹല്ലേലൂയ. ചെന്നൈയിൽ കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ ഒരു ട്രാഫിക് സിഗ്നലില് പോലീസുകാർ വെച്ചിരിക്കുന്ന കുറെ ബോർഡുകൾ കണ്ടു. ഹെൽമെറ്റ് ഉപയോഗിക്കണം, അതിങ്ങനെ സ്ക്രീൻ ഇങ്ങനെ പോവുക. അടുത്തൊരു ബോർഡ് എന്നെ ചിന്തിപ്പിച്ചു, വചനമല്ലേ പോലും. കുറെ കാർഡുകൾ എഴുതി വെച്ചിരിക്കുക, പാൻ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, ആധാർ കാർഡ്, എല്ലാം എല്ലാം എല്ലാം. അവര് പറഞ്ഞൊരു കാര്യം ഇതാ, ശ്രദ്ധിക്കുന്നില്ല എങ്കിൽ ഒരു നിമിഷം കൊണ്ട് ഇതിന്റെ വാലിഡിറ്റി എല്ലാം അവസാനിക്കും. മനസ്സിലായോ? നമ്മുടെ എത്ര വർഷത്തെ ബോണസ് ഉണ്ടെങ്കിലും, എത്രക്കെ കാർഡുകൾ നിങ്ങൾക്കുണ്ടെങ്കിലും, നിങ്ങളുടെ മൂക്കിൽ നിന്ന് ശ്വാസം പോകുന്ന നിമിഷം അതിന്റെ വാലിഡിറ്റി അവസാനിക്കും. ലോകവും, പറഞ്ഞട്ടെ, ലോകവും അതിന്റെ മോഹവും കടന്നുപോകും. ദൈവഇഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കും. നമുക്ക് വാക്യം ഒന്ന് പറയാം, ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നെങ്കിൽ അവനിൽ പിതാവിന്റെ സ്നേഹം ഇല്ല. റിന്യൂവിങ് ഓഫ് ദ മൈൻഡ്, വചനം ആവർത്തിച്ച് പറയുക, പുതുക്കം പ്രാപിച്ച മനസ്സ്. സ്നാനപ്പെട്ട വെള്ളത്തിൽ നിന്ന് കയറുന്ന ഒരു വാക്യത്തിൽ ഒരു വാക്യമുണ്ട്, റോമലേഖനം 6:4. എന്തിനാ സ്നാനപ്പെട്ടത്? എന്തിനാ പഴയ മനുഷ്യനെ കുഴിച്ചിട്ടത്? എന്തിനാണ് അവനോടുകൂടെ വെള്ളത്തിലിറങ്ങി അവന്റെ മരണത്തോടും അവന്റെ അടക്കത്തോടും അവന്റെ പുനരുദ്ധാനത്തിന്റെ സാദൃശ്യത്തോട് ഏകീഭവിച്ച് എന്തിനാണെന്ന് എഴുതിയിട്ടുണ്ട് റോമലേഖനം. റിന്യൂവൽ ഓഫ് ലൈഫ് വായിച്ചാട്ടെ, റോമലേഖനം 6:4. എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടോ? റോമലേഖനം 6:4.
അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി.
2 വായിക്കാം, സ്നാനത്തിൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. പിന്നെ ക്രിസ്തു മരിച്ചിട്ട്, ക്രിസ്തു വായിച്ചോ?
അങ്ങനെ നാം സ്നാനത്തിൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു, ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ
കണ്ടോ? ദൈവത്തിന്റെ ആഗ്രഹം കണ്ടോ? എന്താ എഴുതി, ഇംഗ്ലീഷ് എന്താ എഴുതിയിരിക്കുന്നത്? വി ഷുഡ് വാക്ക് ഇൻ ദ ന്യൂനെസ് ഓഫ് ലൈഫ്. ന്യൂനെസ് ഓഫ് ലൈഫ്, ജീവന്റെ പുതുക്കത്തിൽ നടക്കാൻ വേണ്ടിയാണ്. എന്തിനാ സ്നാനപ്പെട്ട? എല്ലാവരും ശ്രദ്ധിക്കുക, നാം സ്നാനപ്പെട്ടത് ജീവന്റെ പുതുക്കത്തിൽ നടക്കുവാനായിട്ട്. നമുക്ക് ആ സ്നാനത്തിന്റെ ദിവസങ്ങൾ ചിന്തിച്ചാട്ടെ. രണ്ടാം കൊരിന്ത്യലേഖനം 4:16 പൗലോസ് അനേക പ്രതികളോട് കടന്നു പോവുക, സകലവിധത്തിലും കഷ്ടം സഹിക്കുന്നു. ആ ഭാഗം വെച്ച് രണ്ടാം കൊരിന്ത്യലേഖനം 4:16 ആൾ പറയുന്നൊരു കാര്യമുണ്ട്, ഞങ്ങളുടെ പുറമെയുള്ളവൻ, നിങ്ങൾക്ക് അറിയാമെങ്കിലും, ആ വാക്യം ഒന്ന് വായിച്ചാട്ടെ, ഞങ്ങളുടെ പുറമെയുള്ളവൻ ക്ഷയിക്കുന്നെങ്കിലും,
ഞങ്ങളുടെ പുറമെയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു,
ആ
എങ്കിലും ഞങ്ങളുടെ അകമയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കും.
ഡേ ബൈ ഡേ നിങ്ങൾ കുറിച്ചു വെക്കുക, ഡേ ബൈ ഡേ എല്ലാ ദിവസവും. അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ, അവർ ഔട്ട് മേൺ മാൻ പരീഷ് ബട്ട് ഇൻവേർഡ് മാൻ ഈസ് റിന്യൂഡ് ഡേ ബൈ ഡേ. കണ്ടോ, നോട്ട് സൺഡേ ബൈ സൺഡേ, ഡേ ബൈ ഡേ. നിങ്ങൾ ആ വാക്യം ശ്രദ്ധിക്കണേ. താഴോട്ട് പുള്ളിയുടെ അവസ്ഥ പറയുന്നുണ്ട്. എങ്ങനെയാ? ഞങ്ങളുടെ പുറമേയുള്ളവൻ, പൗലോസ് പറയുക, ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും വ്യാപരിക്കുക. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഞങ്ങൾ സകലവിധത്തിലും കഷ്ടം സഹിക്കുന്ന ഇടുങ്ങിയിരിക്കുന്നില്ല, ഉപദ്രവം അനുഭവിക്കുന്ന ഉപേക്ഷിക്കപ്പെടുന്നില്ല, വീണ് കിടക്കുന്ന നശിച്ചു പോകുന്നില്ല. യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന്. നിങ്ങളൊരു ഒരു വിഷയം പറഞ്ഞു വരാൻ വേണ്ടി ഞാൻ ഇത് പറഞ്ഞു വരുന്നത്, ദൈവം നമ്മെ ഒരു പുതുക്കത്തിലേക്കാണ് വിളിച്ചത്. നമ്മൾ പാടാറുണ്ട് ഒത്തിരി പാട്ടുകള്, നമുക്കൊത്തിരി പഴയ പാട്ടുകൾ ഉണ്ടായിരുന്നു നമ്മുടെ നാവില്, ഉണ്ടോ? സങ്കീർത്തനക്കാരൻ പറയണം, അവൻ എന്റെ വായിൽ എന്നാ തന്നെ പുതിയൊരു പാട്ടുണ്ടോ? അവൻ എന്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു, എന്റെ ദൈവത്തിന് സ്തുതി തന്നെ. പ്രിയമുള്ളവരെ, കർത്താവിന്റെ സ്നേഹത്തെ കുറിച്ച് ചിന്തിക്കുക. സ്നേഹം കുറഞ്ഞു പോയിട്ട് നമ്മ കർത്താവിന്റെ സ്നേഹം കുറയുന്നില്ല. നമ്മൾ ലമെന്റേഷൻസ് വായിക്കുന്നു, വിലാപങ്ങളിൽ വായിക്കുന്നു, കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല. അത് ഓരോ പ്രഭാതത്തിലും എന്താണ്? പുതിയതാണ്. ക്രിസ്തുവിലേക്ക് വന്നവരെ കുറിച്ച് പൗലോസ് കൊരിന്ത്യർക്ക് എഴുതുകയാണ്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ സകലവും പുതുതായി തീർന്നിരിക്കുന്നു. അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ. ഇനി വെളിപ്പാട് ദിവസമാകുമ്പം നിങ്ങൾ വെളിപ്പാട് ദിവസം ലാസ്റ്റ് ഭാഗം ചിന്തിച്ചാൽ മതി, മുഴുവൻ ന്യൂ ആ, ന്യൂ ഹെവൻ, ന്യൂ എർത്ത്, എല്ലാം ന്യൂ ആ. എന്നിട്ട് വെളിപ്പാട് 21:5 കർത്താവ് പറഞ്ഞു, ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു. സകലത്തെയും പുതുതാക്കാൻ കഴിവുള്ള ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മുടെ മനസ്സിനെ പുതുക്കാൻ, കർത്താവിന്റെ കരങ്ങളിലേക്ക് മാനസാന്തരപ്പെടുവാൻ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ആ പഴയ ചിന്താ രീതിയിൽ നിന്ന് നമ്മൾ വിടുതൽ പ്രാപിക്കും. അതാ ഞാൻ പറഞ്ഞു വരുന്നു. ദൈവത്തോട് ദിവസനെ ചിന്തിക്കണമേ, എന്റെ മനസ്സ് പുതുക്കുന്നുണ്ടോ? പത്രോസ് പ്രസംഗിച്ചു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് തിരിയുക, എന്നാൽ കർത്താവിന്റെ സമൂഹത്തിൽ നിന്ന് ആശ്വാസകാലങ്ങൾ, ഇംഗ്ലീഷ് വരികയാണ്, അതെ, സീസൺസ് ഓഫ് റിഫ്രഷിംഗ് നമ്മൾ പാടാറില്ലേ, ദേർ ഷാൽ ബി സീസൺ. ഞാൻ ചോദിക്കുന്നത്, പ്രിയമുള്ളവരെ, നമുക്ക് ആ ഫ്രഷ്നസ് നഷ്ടപ്പെട്ടോന്ന് ഞാൻ ചോദിക്കുന്നത്. ഫ്രഷ്നസ് പറഞ്ഞാൽ അറിയാവോ? പാട്ട് പാടുമ്പോഴുള്ള നമ്മുടെ ആ ഒരു ഫ്രഷ്നസിന് എന്താ പറയുക? ഊഷ്മളത. ദൈവദിനം വായിക്കുമ്പോഴുള്ള ഊഷ്മള നഷ്ടപ്പെട്ടു പോയോ? മറ്റുള്ളവരുടെ വചനം പറയാനുള്ള ആ ഒരു ഫ്രഷ്നസ് നമുക്ക് നഷ്ടപ്പെട്ടു പോയോ? പോട്ടെ, ദൈവമായിട്ടുള്ള നമ്മുടെ വ്യക്തിപരമായ കൂട്ടായ്മയുടെ ആ ഫ്രഷ്നസ്, ഞാൻ അതിന് ഫ്രഷ്നസ് തന്നെ ഞാൻ പറയുന്നത്, അതിന്റെ പുതുക്കം, അതിന്റെ ആ ഒരു സുഗന്ധം, അതിന്റെ ഗ്ലോറി നമ്മുടെ ജീവിതത്തിൽ നഷ്ടമായി പോയോ? ബൈബിൾ പറയുന്നു, റിപ്പന്റ്, മാനസാന്തരപ്പെടുക. രണ്ടാമത്, പ്രിയമുള്ളവരെ, ദൈവത്തിൽ നമുക്ക് പരിചയമുള്ള വാക്യത്തിലേക്ക് വരാം. Isaiah 40:31 Isaiah 40:31 ഇംഗ്ലീഷ് വായിച്ചാട്ടെ, ഇംഗ്ലീഷ് മലയാളത്തിൽ. വായിച്ചാട്ടെ, മലയാളത്തിൽ വായിച്ചാട്ടെ.
യൗവനക്കാരും ഇടറി വീഴും, എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും.
എല്ലാവർക്കും അറിയാവുന്ന വചന, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത് റിന്യൂ ദെയർ സ്ട്രെങ്ത്, ചില വേർഷൻ എഴുതിയിരിക്കുന്നു ദേ ഷാൽ എക്സ്ചേഞ്ച് ദെയർ സ്ട്രെങ്ത് എന്ന് എഴുതിയിരിക്കുന്നത്. പിന്നെ
അവർ കഴുകന്മാരെ പോലെ ചിറകടി,
ദേ ഷാൽ മൗണ്ട് അപ്പ് വിത്ത് വിംഗ്സ് ആസ് ഈഗിൾസ്. എല്ലാവരും കൂടെ ശ്രദ്ധിക്കുക, കർത്താവിനെ കാത്തിരുന്ന് ശക്തിയെ പുതുക്കുന്നവനെ ദൈവം ആരോടാ കമ്പയർ ചെയ്തെന്ന് അറിയാവോ? എന്തിനോടാ? കഴുകനോടാ കമ്പയർ ചെയ്തത്. കഴുകനെ കുറിച്ച് ഒത്തിരി സ്റ്റോറീസ് ഉണ്ട്, ഒത്തിരി ഉണ്ട്. റിസർച്ച് ചെയ്യുന്നവരും പഠിക്കുന്നവരും ഒക്കെ ഉണ്ട്. പ്രിയമുള്ളവരെ, നിങ്ങളെ ശ്രദ്ധിച്ചിരുന്നാ മതി. കർത്താവിനെ, എനിക്ക് ശക്തിയില്ല, എനിക്ക് ശക്തി പോരെന്ന് ഒരാൾക്ക് തോന്നുന്നുണ്ട്, തോന്നുന്നു, ആരെങ്കിലും ഉണ്ടോ ഇവിടെ? കൈവക്കണ്ട, കർത്താവ് എനിക്ക് ശക്തി പോരെ. എനിക്ക് ഈ ശക്തി കൊണ്ട് കുതിരകളോടുകൂടെ ഏലിയാവിനെ പോലെ വേൾഡ് സിസ്റ്റത്തിന് മുമ്പിൽ ഓടാനുള്ള പവർ എനിക്കില്ല. വേൾഡ് സിസ്റ്റം എന്നെ ഞെരുക്കി കളയുക. ഞാൻ പറഞ്ഞ സിസ്റ്റം എന്ന് പറഞ്ഞ മനസ്സിലായി, ലോകം. അപ്പൊ കർത്താവെ, നിന്നെ കാത്തിരുന്ന് ശക്തിയെ പുതുക്കുന്ന ഒരു അനുഭവം എനിക്ക് നൽകണം. ദൈവത്തോട് പ്രാർത്ഥിക്കണമെങ്കിൽ കഴുകനോട് കർത്താവ് ഉമ്മിച്ചിരിക്കുന്നത്. നിങ്ങൾ വളരെ ശ്രദ്ധിച്ചിരുന്നാൽ ഞാൻ പറഞ്ഞു പോകുന്നത്, കുറച്ച് പേർക്ക് അറിയാതിരിക്കാം. പ്രിയമുള്ളവരെ, പഠനങ്ങൾ പറയുന്നത് ഗോൾഡൻ ഈഗിൾ 70 വയസ്സുവരെ ജീവിച്ചിരിക്കുന്ന പറയുന്നു. പക്ഷെ 40 വയസ്സാവുമ്പം, 40 വയസ്സാലും പഠനമല്ല കേട്ടോ, 40 വയസ്സാകുമ്പം ഈ കഴുകൻ ഒരു കാര്യം മനസ്സിലാക്കും, 3 കാര്യങ്ങൾ നഷ്ടമായി. ഒന്ന്, ചുണ്ടിന്റെ മൂർച്ച പോയി. 2, കാലുകൾ ഇരയെടുക്കാനുള്ള ബലം പോയി. 3, ചിറകുകൾ ഉയരത്തിൽ പറക്കാനുള്ള ശക്തിയും പോയി. ചെറുപ്പത്തിലൊക്കെ എക്സാമ്പിൾ, ഒരു ഗോൾഡൻ ഈഗിൾ എടുക്കുക, അവനോട് ചോദിച്ചാൽ അവൻ പറയും, ചെറുപ്പത്തിൽ ഞാൻ എന്റെ ചിറകുകൾ വെച്ച് ഞാൻ ഇങ്ങനെ പറന്നു പറന്നു പോകുമായിരുന്നു. ഇരേ എന്റെ കാലുകൾ കൊണ്ട് ഞാൻ ഇങ്ങനെ പിടിക്കുമായിരുന്നു. 3, എന്റെ ചുണ്ടുകൾ എന്തിനേയും വലിച്ചു കയറുമായിരുന്നു. 40 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ കഴുകനൊരു ഡിസിഷനിലെത്തുക. 2 ചോയ്സുണ്ട്, ഒന്നുകിൽ ഡൈ, മരിക്കുക, ഇല്ലെങ്കിൽ റിന്യൂവിങ് ദ സ്ട്രെങ്ത്. ഒന്നുകിൽ മരിക്കുക, അല്ലെങ്കിൽ ശക്തിയെ പുതുക്കുക. സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പാടി, നിന്റെ യൗവനം കഴുകനെ പോലെ പുതുകി വരത്തക്കവണ്ണം അവൻ നിന്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തും. പ്രിയമുള്ളവരെ, നമ്മൾ എന്ത് തീരുമാനിക്കും? കഴുകൻ തീരുമാനിക്കുന്നതാണ്, ഐദർ റിന്യൂ മൈ സ്ട്രെങ്ത് ഓർ ഡൈ. പഠനങ്ങൾ പറയുന്നത് വളരെ ശ്രദ്ധിക്കണമേ, ഈ കഴുകന് മനസ്സിലായി, പോരാ, എനിക്ക് ശക്തിയെ പുതുക്കണം, ഇല്ലേ പറ്റത്തില്ല കാര്യങ്ങൾ. ആത്മജീവിതം 20 വർഷം കഴിഞ്ഞ് എത്ര പേരുണ്ട്? കൈവക്കണ്ട, 20 വർഷം കഴിഞ്ഞവര്, 10 വർഷം, 25 വർഷം. വർഷങ്ങളിൽ വലിയ കഥയൊന്നുമില്ല പ്രിയമുള്ളവര്, വർഷങ്ങൾ കടന്നു പോകുന്ന വലിയ കഥയൊന്നുമില്ല. ഉണ്ട്, കുറച്ച് കാര്യമുണ്ട്, പക്ഷെ ശക്തിയിലാണ് കാര്യം ഇരിക്കുന്നത്. ദൈവരാജ്യം വാക്കുകളിലല്ല, ശക്തിയിൽ എത്രയാകുന്നു. ശ്രദ്ധിച്ചിരിക്കണമേ, ഈ കഴുകൻ എന്ത് എന്ന് ചോദിച്ചാൽ, കഴുകൻ ഉയരത്തിൽ പറക്കുന്ന പക്ഷിയാണ്. നമുക്കറിയാം, ദൈവവൈതൽ പറക്കേണ്ടത്, ദൈവവൈതൽ ഈ ലോകത്തിന്റെ സമതലങ്ങളിൽ പറക്കേണ്ടവനല്ല, അവൻ ഉയരത്തിൽ പറക്കേണ്ടവനാ. ഹാലലൂയ്യ. ചിലയിടത്തൊക്കെ സ്കൈ ഇസ് ദ ലിമിറ്റ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അവന്റെ ലിമിറ്റ് സ്കൈയാ, പക്ഷെ ഉയരത്തിൽ പറക്കുന്ന പൗലോസ് 3 സ്വർഗത്തോളം പറന്നുപോയി ദൈവത്തിന്റെ തേജസ് കണ്ട. പ്രിയ ദൈവമക്കളെ, എന്നെ നിങ്ങളെയും കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ഉയരങ്ങളിൽ പറന്ന്, നാം മുമ്പേ കേട്ടതുപോലെ, സീ ദ ഗ്ലോറി ആൻഡ് ദ ബ്യൂട്ടി ഓഫ് ജീസസ് ക്രൈസ്റ്റ്. പക്ഷെ ശക്തിയില്ല. പ്രിയമുള്ളവരെ, കഴുകൻ ചെയ്യുന്ന കാര്യം ശ്രദ്ധിച്ചാട്ടെ. കഴുകൻ ഒബദ്യ 1:4 എഴുതിയിട്ടുണ്ട്, നീ കഴുകനെ പോലെ ഉയരത്തിൽ എന്ന് പറയുന്നുണ്ട്. ഒബദ്യ 1:4 പിന്നീട് വായിച്ചാൽ മതി. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണമേ, നമ്മുടെ തീരുമാനം എന്താന്നുള്ളത് എന്തിലേലും ഒന്ന് ഡിസൈഡ് ചെയ്യണം. ആരോ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, അലറി വിളിച്ചുകൊണ്ട് ലക്ഷ്യമില്ലാതെ നടക്കുന്നേക്കാൾ നല്ലത് ശാന്തമായി ശുഭദുർമുഖത്തേക്ക് പോകുന്നതോ. ലക്ഷ്യങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയെങ്കിൽ നാം ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, കർത്താവ് എനിക്ക് ശക്തിയില്ല, ദൈവത്തോട് തുറന്നു പറ. കഴുകൻ ഉയർന്ന മലയുടെ മുകളിലേക്ക് പോയിരിക്കും. ചിലരൊക്കെയും ഈ കേട്ടിട്ടുണ്ടാവും ഈ കാര്യങ്ങൾ, ശ്രദ്ധിച്ചിരുന്നാൽ മതി. എത്ര ദിവസം ഇരിക്കുന്നറിയാമോ? 150 ദിവസങ്ങൾ, 150 എത്ര മാസമാണ്? 5 മാസം ഈ കടുകരിന്റെ മുകളിൽ തന്നെ ഇരിക്കും, അനങ്ങത്തില്ല. ചെയ്യുന്ന കാര്യങ്ങൾ പറയാം. ആദ്യം കഴുകൻ തന്റെ ചുണ്ട് അവിടെ ഒരച്ചൊരച്ചൊരച്ചൊരച്ച് കളയും. 2, അവന്റെ കാലുകൾ ടാലൻസ് എന്ന് പറയും, അതവന് അതെ അവിടെ എല്ലാം ആ പാറ ഷെയ്ക്കത് ഷെയ്ക്കത് അതും പോവും. പിന്നെയുള്ള തൂവലുകളാ, തൂവലുകൾ പറക്കാൻ കഴിയാത്ത തൂവലുകളെല്ലാം കുടഞ്ഞു പറഞ്ഞു കളഞ്ഞ് ശാന്തമായോടെ ഇരിക്കും. നാളുകൾ കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നറിയാമോ? പുതിയ മൂർച്ചയുള്ള ചുണ്ടുകൾ അവന് കിട്ടും, പുതിയ മൂർച്ചയുള്ള കാലുകൾ അവന് ലഭിക്കും, ഉയരത്തിലേക്ക് പറന്നു പോകാൻ തക്കവണ്ണമുള്ള കൈകൾ ഈഗിളിന് ലഭിക്കുക ചെയ്യും, സോറി ചിറകുകൾ ഈഗിൾ ലഭിക്കും. എന്നിട്ട് എന്നാ ചെയ്യുന്നറിയാവും? ഏകദേശം 150 ദിവസങ്ങൾ കഴിയുമ്പോൾ കഴുകൻ അവിടെ നിന്ന് പറന്നൊരു ഒരു ഉയർച്ചയുണ്ട്. ഒരു ബുക്ക് ഞാനിങ്ങനെ വായിച്ചിട്ടുണ്ട്, ഹെൻറി ജെ പിള്ള എന്ന് പറഞ്ഞ ആൾ എഴുതിയിരിക്കുകയാണ്, കഴുകൻ ഒരു കാര്യം കൂടെ മനസ്സിലാവും, എന്റെ കാഴ്ച പോയി, സൈറ്റ്, എന്റെ കാഴ്ച എനിക്ക് കുറഞ്ഞു. 3 പ്രശ്നങ്ങളായിരുന്നു. 1, എനിക്ക് ആഹാരം കിട്ടുന്നില്ല. ആഹാരം കിട്ടുന്നുണ്ടോ? Do you get a fresh manna from God today? ആഹാരം കിട്ടുന്നില്ല എങ്കിൽ നമ്മുടെ ചുണ്ടുകൾ ക്ഷയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഞാൻ എന്നെ കുറിച്ചും നിങ്ങൾ നിങ്ങളെ കുറിച്ചും പേഴ്സണൽ ആയിട്ട് ചിന്തിച്ചാൽ മതി. Take it as a meditation. 2, കാഴ്ച നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ? 5 കിലോമീറ്റർ ദൂരത്തുള്ള കാഴ്ചകൾ പോലും കഴുകൻ വളരെ കൃത്യമായിട്ട് കണ്ടെത്തും. 2, കഴുകൻ ഒരു പ്രത്യേകതയുണ്ട്, ഫോക്കസ്ഡ് സൈറ്റാണ്. ഒരു കാര്യത്തെ നോക്കിയാൽ അതിനെ മാത്രമേ നോക്കത്തുള്ളൂ. Hebrews 12:1-2, Hebrews 3:1, Are you looking unto Jesus, the author and the finisher of our faith? ഇവിടെ ഫോക്കസ് മാറിപ്പോകുന്നുണ്ടോ? ഇല്ല എങ്കിൽ ഗോ ടു ദ മൗണ്ടൻ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ പർവ്വതത്തിലേക്ക് പോയി. ആ കഴുകൻ സൂര്യനെ തന്നെ നോക്കിയിരിക്കുന്നത് പോലെ. 2, ഇടയ്ക്ക് കാറ്റും പ്രതികൂലമൊക്കെ വന്നാലും ഇവിടുന്ന് പോകത്തില്ല. നാട്ടിൽ നിന്ന് ഫോൺ വന്നു, പോകത്തില്ല. ചെറിയൊരു ഇഷ്യൂ വന്നു, അവര് പോകത്തില്ല. കാരണം അവൻ അറിയാം, എനിക്ക് കാഴ്ചയില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനു ജീവിക്കണം? എനിക്ക് ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല എങ്കിൽ ഞാൻ എന്തിനു ജീവിക്കണം? എനിക്ക് ഉയരത്തിൽ പറക്കാൻ കഴിയുന്നില്ല എങ്കിൽ ഞാൻ എന്തിനു ജീവിക്കണം? അങ്ങനെ കഴുകൻ ആ കാത്തിരിപ്പിലൂടെ അവന് പുതിയ മൂർച്ചുള്ള ചുണ്ടുകൾ ലഭിക്കുകയും അവന് കാലുകൾ ബലത്തോടെ അവൻ ലഭിക്കുകയും പുതിയ ചെറു അതിന് റീബർത്ത് എന്നാണ് പറയുന്നത് അവര്. പുതിയൊരു ഒരു ജന്മത്തോടെ കഴുകൻ അവിടെ നിന്ന് ചിറകടിച്ച് പറക്കുന്നത് കണ്ടിട്ട് ഇന്ന് പകൽ തീരുമാനിക്കുക. ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാരും ഇടറി വീഴും, എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവരോ ശക്തിയെ പുതുക്കും. പറഞ്ഞാട്ടെ, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് ചിറകടിച്ചു കയറും. അവർ നടന്നാൽ തളരത്തില്ല, അവരോടിയാൽ എന്ത് ചെയ്യത്തില്ല, ക്ഷണിക്കത്തില്ല. പ്രിയമുള്ളവരെ ശ്രദ്ധിക്കുക, കഴുകൻ കഴുകന്റെ കൂടെ മാത്രമേ പറക്കത്തുള്ളൂ. ഈഗിൾസ് വിൽ ഓൺലി ഫ്ലൈ വിത്ത് ഈഗിൾസ്. ഒരു ദിവസം കാക്കയുടെ കൂടെയും അടുത്ത ദിവസം പ്രാവിന്റെ കൂടെ അല്ല, ഈഗിൾ ഫ്ലൈ ഓൺലി വിത്ത് ഈഗിൾസ്. മനസ്സിലായെന്ന് കരുതുക. 3, ദൈവത്തിൽ നമുക്ക് പഠിക്കാനുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്നുണ്ട്, എടുക്കുന്നില്ല. നമുക്കറിയാം, കഴുകൻ തന്നെ ചിറകനക്കി ആരെ പരിശീലിപ്പിക്കുന്നു? കുഞ്ഞുങ്ങളെ. ഈഗിളിന് ഒരു കാര്യം മനസ്സിലാവും, കുഞ്ഞുങ്ങള് നല്ല കംഫർട്ടബിൾ ആയിട്ട് അതിനകത്തിരിക്കുക. തള്ളക്കഴുകൻ ഇങ്ങനെ പറയും, കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കുക അല്ലേ. ചിറകുകൾ അനക്കി പരിശീലിപ്പിക്കുന്നത് പോലെ എന്ന് പറഞ്ഞാൽ കഴുകിന് ദൈവം കൊടുത്ത ജ്ഞാനം എന്നറിയാവും. മക്കളെ ഉയരത്തിൽ പറപ്പിക്കാൻ പഠിപ്പിക്കണം. That is your first concern. Training the children. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക. അവൻ വൃദ്ധനായാലും അവനെ വിട്ടുമാറുകയില്ല. ഞാൻ ചോദിക്കട്ടെ, മാതാക്കളെ പിതാക്കളെ, Are you training your children? കഴിഞ്ഞ ദിവസം ഒരു സഭയിൽ കടന്നുപോയി, 9 ജയിച്ച ഒരു ഒരു ചെറുക്ക ഒരു 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 മോനെ ഞാൻ കണ്ടു. 9 ജയിച്ചേ ഉള്ളൂ. എന്നാ ചോദിച്ചാലും പറയും ബൈബിളിൽ നിന്ന്. ഞങ്ങൾ എന്തോ കാര്യം സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ബൈബിൾ ഏതോ ഒരു സംഭവമുണ്ട്, ഒറ്റക്കയ്യന്മാർ യുദ്ധം ചെയ്യുന്നു. അവൻ അന്നേരം എടുത്ത് ജഡ്ജസ് ന്യായാധിപന്മാർ. പിതാക്കന്മാരെ നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ കർത്താവിന്റെ ബാലശിക്ഷയിലും പദ്യോപദേശത്തിലും പോറ്റി വളർത്തുവീൻ. ബാലന്ദ്രനെ നിറപ്പിനെ നിർമ്മലമാക്കുന്ന എങ്ങനെ തള്ളക്കടകൻ അറിയാം. ഇവരിതിനകത്തിരുന്ന് സാധാരണ ഗതിയിൽ ഇങ്ങനെ ഇരുന്നിരുന്നിരുന്ന് പോകാതെ ഈ കടുകൻ തള്ളക്കടകനുടെ ചിന്ത എന്നറിയോ, ഇവരിങ്ങനെ ഇരിക്കേണ്ടവരല്ല, ഇവരിങ്ങനെ ജസ്റ്റ് അതെ ഇരിക്കേണ്ടവരല്ല, ഇവർ ഉയരങ്ങളിലേക്ക് പോകേണ്ടവരാണെന്ന് കഴിഞ്ഞ നാളുകളിൽ കേരളത്തിൽ ചില പാവപ്പെട്ട അമ്മമാര് തങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് കണ്ണീരൊഴുക്കി. അവരാണ് പിൽക്കാലങ്ങളിൽ അനേകരെ കർത്താവിലേക്ക് നേടുന്ന ശക്തന്മാരായി മാറിയത്. ഹല്ലേലൂയ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണ്? ഭൗതികമായ ചില ആഗ്രഹങ്ങൾക്ക് അപ്പുറമായി കഴിവിനെ പോലെ ഐ വാണ്ട് ടു ട്രെയിൻ മൈ ചിൽഡ്രൻ, ടീച്ച് മൈ ചിൽഡ്രൻ ടു വാക്ക് ഇൻ എ ഗോഡ്ലി വേ. അനുദപിക്ക ദൈവത്തിന്, റിപ്പൻറ്റ് കർത്താവെ. ഞാനവരെ പഠിപ്പിച്ചു, ഞാനവരെ ട്യൂഷന് വിട്ടു കർത്താവെ, ഞാനവരെ എൻട്രൻസ് കോച്ചിങ്ങിന് വിട്ടു, ഞാൻ അവർക്കെല്ലാം ചെയ്തു. പക്ഷെ നിന്റെ വചനം 22 വയസ്സും 18 വയസ്സുമായിട്ടും ഇന്നുവരെയും ഞാൻ പഠിപ്പിച്ചിട്ടില്ല എങ്കിൽ ദൈവത്തിന് മുന്നിൽ വീണ് കിടന്ന് പറ, കർത്താവേ എന്നോട് നീ ക്ഷമിക്കണമേ, എനിക്ക് ശക്തിയില്ല. ഈ ലോകത്തിന്റെ സിസ്റ്റം, ഈ ലോകത്തിന്റെ ചില നിയമങ്ങൾ, ഈ ലോകത്തിന്റെ ചില സമ്പ്രദായങ്ങൾ എന്നെയും എന്റെ മക്കളെയും എന്റെ കുടുംബത്തെയും തകർക്കുമ്പോൾ കുതിരകളുടെ മുമ്പ് ഓടാനുള്ള ശക്തിയില്ലാത്തത് കൊണ്ട് ഞാൻ ഇവന്റെ മക്കളോട് പറയുന്നു, നീയും ലോകത്തിൽ വലിയവനാകണം, നീയും ലോകത്തിൽ വലിയവനാകണമെന്നുള്ള ഒരു കാര്യം മാത്രം കൊടുക്കാതെ നിശ്ചയമായിട്ടും പഠിപ്പിക്കണം, നിശ്ചയമായിട്ടും പഠിപ്പിക്കണം. അവർ ഉന്നതങ്ങളിൽ എത്തണം, അവർ മറ്റുള്ളവർക്ക് മാതൃകയായി തീരണം, അവരെ ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്ക് ഉപയോഗിക്കണം. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, തേനിനേക്കാളും തെൻകട്ടയെക്കാളും മാധുര്യമേറിയ വചനങ്ങളെ കൊടുക്കാതെ മറ്റെന്ത് കൊടുത്താലും പ്രിയമുള്ളവരെ എഴുതി വെച്ചുകൊള്ളുക, യഹോവ വീട് പണിയുന്നില്ല എങ്കിൽ പണിതാധ്വാനിക്കുന്നു, യഹോവ പട്ടണം കാക്കുന്നില്ല എങ്കിൽ കാവൽക്കാരൻ വ്രതാ ജാഗരിക്കുന്നു. ദൈവത്തിന്റെ സന്നിധാനം പറയാം, കർത്താവേ ഐ നീഡ് മോർ സ്ട്രെങ്ത്, എനിക്ക് ശക്തി വേണം. ലോകത്തിന്റെ സിസ്റ്റം പലതും പറയുമ്പോൾ ഞാൻ പറയും ഞാനും വരുന്നു, ലോകത്തിന്റെ സിസ്റ്റം പല ഓഫർ വെക്കുമ്പോൾ ഞാൻ പറയുന്നു ഞാനും വരുന്നു. പക്ഷെ അതിനപ്പുറമായി ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ രാജ്യം, ദൈവത്തിന്റെ മഹിമ, ദൈവത്തിന്റെ ഗ്ലോറി. മാതാപിതാക്കൾ ദൈവത്തിന്റെ സന്നിധി കണ്ണീരോട് പ്രാർത്ഥിക്കണം. കഴിവ് തന്നെ ചെറുകണിക്ക് കുഞ്ഞുങ്ങൾക്ക് മീതെ പറക്കുന്നത് പോലെ യഹോവ തനിയെ അവനെ നടത്തി. അന്യദൈവം ആരും അവന്റെ കൂടെ ഉണ്ടായിരുന്നില്ല. മനസ്സാന്തരപ്പെടുക, റിന്യൂ ദ മൈൻഡ്, മനസ്സ് പുതുക്കുക. കുഞ്ഞുങ്ങളെ ഞാൻ പറയട്ടെ, നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം ഏറ്റവും മനോഹരമായി നിങ്ങൾ ചെയ്യണം. പഠിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്വമാ. ഡു ഇറ്റ് ഇൻ എ റൈറ്റ് വേ, അത് നിങ്ങൾ പഠിക്കണം. മാതാപിതാക്കൾ നിങ്ങൾ ബേർഡൻ കൊടുക്കരുത്, അവർക്ക് നിങ്ങൾ ഒരു ഭാരം കൊടുക്കരുത്, അവരെ ഫ്രീ ആക്കുകൊണ്ടൊക്കെ വേണം. നിങ്ങൾ അറിയില്ലേക്ക് വന്നവർ പറയുക, ഉത്തരവാദിത്തം എടുത്ത കാര്യങ്ങളെ ചെയ്യണം. കഴുകന്റെ കൂട്ടിലേക്ക് നോക്കുക, ഷീ സെയ്നിങ് ഹർ ചിൽഡ്രൻ. കർത്താവ് കഴുകന്റെ കൂട്ടിലേക്കും എന്റെ ഭവനത്തിലേക്ക് മാറി മാറി നോക്കുന്നു ഞാൻ വിശ്വസിക്കുക. കർത്താവ് കഴുകന്റെ കൂട്ടിലേക്കും നിന്റെ ഭവനത്തിലേക്ക് മാറി മാറി നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇതാ പക്ഷിയായിരിക്കുന്ന, ദൈവത്തിന്റെ സൃഷ്ടിയായിരിക്കുന്ന ഒരു വ്യക്തി ഉയരങ്ങളിൽ പറക്കുവാൻ തക്ക വേണം തന്റെ കുഞ്ഞുങ്ങളെ അഭ്യസിപ്പിക്കുമ്പോൾ. വാട്ട് അബൌട്ട് അസ്? കർത്താവോട് പ്രാർത്ഥിച്ചാട്ട്, കർത്താവേ എന്നെ സഹായിക്കണമേ, എന്നെ സഹായിക്കണമേ. ബാംഗ്ലൂർ പട്ടണത്തിൽ കഴിഞ്ഞ വർഷം 2000 പേർ ആത്മഹത്യ ചെയ്തു പോലീസിന്റെ കറക്ക് പ്രകാരം. മദ്രാസിൽ 2756, ചെന്നൈയില് 2456, ഡൽഹിയില് 1796, കേരളത്തിൽ 50,000 കുടുംബങ്ങൾ തകർന്നു കിടക്കുന്നു, 18,500 കുടുംബങ്ങൾ, 28 കോടതികൾ അവർ പറയുന്നു വി വാണ്ട് ഡൈവോഴ്സ്. 18,500 കുടുംബങ്ങൾ, 28 കുടുംബ കോടതികളിൽ അവർ പറയുന്നു വി വാണ്ട് ഡൈവോഴ്സ്. തലമുറകൾ കൊള്ളുന്നുണ്ടാക്കിയിട്ടുണ്ട് അവര്. യഹോ ഭവനം പണിയുന്നില്ല എങ്കിൽ പണിതവ്രത അധ്വാനിക്കുന്നു, യഹോ പട്ടണം കാക്കുന്നില്ല എങ്കിൽ കാവൽക്കവ്രത ജാഗരിക്കുന്നു. നിങ്ങൾ അധികാരം തെളിഞ്ഞെക്കുന്നതും നന്ദാ താമസ കടക്കാൻ പോകുന്നതും കടലപ്പുറത്ത് ഉപജീവിക്കുന്നതും വർദ്ധമത്രേ, തന്റെ പ്രിയനോ അവനത് ഉറക്കത്തിൽ കൊടുക്കുന്നു അല്ലെങ്കിൽ ഉറക്കം കൊടുക്കുന്നു. യഹോവയിൽ അനുഗ്രഹിക്കപ്പെട്ട പുരുഷന്റെ ഭാര്യ അവന്റെ വീട്ടിൽ ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും അവന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ. വാട്ട് ഇസ് ദ മീനിങ്? അനോയിന്റഡ് ചിൽഡ്രൻ, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച കുഞ്ഞുങ്ങളാ അവര്. ദേ ആർ അനോയിന്റഡ്, അനോയിന്റഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. അവർ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും ഇരിക്കും. ഞാൻ ഈ കാര്യങ്ങളൊന്നും പറയാൻ ഉദ്ദേശമല്ല വന്നത്, ദിവസങ്ങൾ കടന്നില്ലേ കർത്താവേ. വാട്ട് അബൌട്ട് മീ ആൻഡ് മൈ ഗോഡ്? ഇസ് മൈ മൈൻഡ് റിന്യൂഡ്? എന്റെ ഹൃദയം പുതുക്കിയിട്ടുണ്ടോ? രണ്ട്, വാട്ട് അബൌട്ട് മൈ ഫാമിലി? എന്റെ ഭാര്യ, എന്റെ മക്കൾ, അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ എനിക്ക് സമയമില്ലയോ? പ്രിയ സഹോദര, ഞാൻ നിന്റെ
അടുക്ക നിന്നോട് അപേക്ഷിച്ച് പറയാം, നിന്റെ ഭാര്യയുടെയും കുഞ്ഞുങ്ങളുടെയും കൂടെ നിനക്ക് സ്പെൻഡ് ചെയ്യാൻ സമയമില്ലെങ്കിൽ ഡോണ്ട് ഗോ ഫോർ വർക്ക്. വാട്ട്സ് ദ മീനിങ് ഓഫ് ലൈഫ്? സ്പെൻഡ് ടൈം വിത്ത് ദം, കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദം, തമ്മിൽ സംസാരിക്കുക, കുഞ്ഞുങ്ങളോട് ചോദിക്കുക നിങ്ങൾ എന്താ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ എന്താണ് ഈ ദിവസങ്ങളിൽ നിങ്ങൾ കടന്നുപോകുന്ന സ്ട്രഗിൾസ്. പ്ലേ വിത്ത് ദം, സ്പെൻഡ് ടൈം വിത്ത് ദം. ഞാൻ പറയാം, ഈ ലോകത്തിന്റെ സിസ്റ്റം അവൻ അറിയാം, പിശാചിന് അറിയാം, ലോകവും അതിന്റെ മോഹവും കടന്നു പോകുന്നു. ദൈവ ഇഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുക. പറയുള്ളവരെ, train your children, fly only with eagles, have a focused sight on God, fly high and see the glory of God. തീരുമാനമത്രയുള്ളൂ. 2, go to the mountain. പർവ്വതത്തിലേക്ക് പോകാൻ വഴിയില്ല. ജസ്റ്റ് ദൈവത്തെ കാത്തിരിക്കുക, കർത്താവിനെ കാത്തിരിക്കുക. കർത്താവേ, എന്റെ ആത്മീയ ജീവിതം, നമ്മൾ അങ്ങനെ തന്നെ പ്രാർത്ഥിച്ചു, സ്വാർത്ഥതയൊന്നുമല്ലാതെ. മൈ ലൈഫ് കർത്താവേ, എനിക്ക് ശക്തി. ഈ ലോകത്തിന്റെ സിസ്റ്റം അതെന്നെ, ഞാൻ പറയുന്നില്ല, നിങ്ങൾക്കറിയാതെ, അതെന്നെ ഓരോ ദിവസം ഇടിച്ച് തകർക്കുക. അവരാ തീരുമാനിക്കുന്ന ഞാൻ എന്ത് ചെയ്യണമെന്ന്. വേൾഡ് തീരുമാനിക്കുന്ന, പരിശുദ്ധാത്മാവല്ല, എന്റെ ചുറ്റിലുമുള്ള എന്റെ ലോകമാ തീരുമാനിക്കുന്ന ഞാൻ എവിടെ പോകണം, ഞാൻ എവിടെ താമസിക്കണം, എന്റെ പിള്ളേർ എവിടെ പഠിക്കണം, എല്ലാം തീരുമാനിക്കുന്ന വേൾഡ് ആണ്. പരിശുദ്ധാത്മാവേ, അവിടുന്ന് എന്റെ കർത്തൃത്വം എന്റെ ഹൃദയത്തിൽ ഏറ്റെടുത്ത് അവിടുത്തെ ആത്മാവിൽ നയിക്കപ്പെടുവാൻ തക്കവണ്ണം ആത്മശക്തി ചില സിസ്റ്റങ്ങളോട് നോയെന്ന് പറയാനുള്ള ആത്മശക്തി കർത്താവേ നീ എനിക്ക് തരണമേ. ദൈവത്തോട് പ്രാർത്ഥിക്കണം. ദൈവരാജ്യം വാക്കുകളല്ല, ശക്തിയിൽ എത്രയാകുന്നു. ലേഖനം 3 അധ്യായത്തിന്റെ 6-7 വാക്യങ്ങൾ വായിക്കട്ടെ. ടൈറ്റസ് ചാപ്റ്റർ 3 ആൻഡ് വേഴ്സ് 6 ആൻഡ് 7.
നാം അവന്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട് പ്രത്യാശ പ്രകാരം നിത്യജീവന്റെ അവകാശികളായി തീരേണ്ടത് പുനർജനന സ്നാനം കൊണ്ട്.
ഒന്ന്, സ്നാനം നമുക്കറിയാം. 2,
നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തു മൂലം നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിന്റെ നവീകരണം കൊണ്ട്.
Renewal by the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ നവീകരണം. ഞാൻ ഒന്നുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഫസ്റ്റ് തിങ് ദ റിന്യൂവൽ ഓഫ് ദ മൈൻഡ്. പഴയ ചിന്താരീതികളിൽ നിന്നുള്ള ആ മോചനം, അതിന് റോമാലേഖനം 12:1-2 വാക്യങ്ങൾ നമ്മെ പ്രബോധിപ്പിക്കുന്നു. 2, റിന്യൂവൽ ഓഫ് ലൈഫ്. റോമലേഖനം 6:4 വാക്യം, ജീവന്റെ പുതുക്കം. 3, റിന്യൂവൽ ബൈ ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ തരുന്ന ഒരു റിന്യൂവൽ ഉണ്ട്, ഒരു പുതുക്കമുണ്ട്. ആത്മാവിനാണുള്ള പുതുക്കം എന്ന് പറയും. നിങ്ങൾ റോമലേഖനം അതിന്റെ 7-ാം അധ്യായത്തിൽ വാക്യമുണ്ട്. റോമലേഖനം 7-ാം അധ്യായം അതിന്റെ ആദ്യത്തെ വാക്യങ്ങളിലാണ്. ദൈവരാജ്യം വാക്കുകളിലല്ല എന്നൊരു ഒരു അല്ല, അക്ഷരത്തിന്റെ പഴക്കത്തിലല്ല. റോമലേഖനം 7-ാം അധ്യായം കിട്ടി, ഒരു വായിക്കാം. അല്ലല്ല, 7-ാം വാക്യം അതിന്റെ 7-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം വായിച്ചോ, ശ്രദ്ധിച്ച് വായിക്കണേ. ഇപ്പോഴും നമ്മെ പിടിച്ചടക്കിയിരിക്കുന്ന ന്യായപ്രമാണം സംബന്ധിച്ച്, നമ്മൾ ന്യായപ്രമാണം സംബന്ധിച്ച് മരിച്ചു, നോ ഡൗട്ട്. കണ്ടോ, അക്ഷരത്തിന്റെ പഴക്കത്തിലല്ല. നമ്മളെ വാക്യം ശ്രദ്ധിക്കണേ. ആത്മാവിന്റെ പുതുക്കത്തിൽ തന്നെ സേവിക്കേണ്ടതിന് മതി ഒഴിവുള്ളവരായിരിക്കുന്നു. കണ്ടോ, ഈ വാക്യം വായിക്കും. ഞാൻ നമ്മൾ ഓരോരുത്തരും ചോദിക്കും, ദൈവമേ, ഞാൻ അക്ഷരത്തിന്റെ പഴക്കത്തിലാണോ നിന്നെ സേവിക്കുന്നത്, അതോ ആത്മാവിന്റെ പുതുക്കത്തിലാണോ? Renew the mind, മനസ്സ് പുതുക്കുക. Renewing by the Holy Spirit, പരിശുദ്ധാത്മാവിന്റെ നവീകരണം. Renewal of life, ജീവന്റെ പുതുക്കം. അടുത്തതായി Renewal of strength, ശക്തിയെ പുതുക്കുക. അതാണ് ഞാൻ കഴുകന്റെ ഉദാഹരണം പറഞ്ഞത്. പ്രിയമുള്ളവരെ, കർത്താവിന്റെ അരികിലേക്ക് വരുമ്പോൾ ആ ജീവനും സമൃദ്ധമായ ജീവനും നൽകാനാ കർത്താവ് വന്നെ. കർത്താവിന് ചോദിക്കുക, കർത്താവ് എനിക്ക് ജീവനുണ്ടോ? കൊളോസ്യർ എടുക്കണ്ട, കൊളോസ്യർ 3:16 എഫേസ്യർ 5:19 പറയുന്നു, മേക്ക് എ മെലഡി ഇൻ യുവർ ഹാർട്സ് ഫോർ ദ ലോർഡ്. നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവത്തിന് പാടുക. ഞാൻ ചോദിക്കട്ടെ, എന്റെ നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവത്തിന്റെ ഒരു പാട്ടുണ്ടോ? പുറമെയുള്ള പാട്ടല്ല, ഹൃദയത്തിൽ ദൈവത്തിന് പാടിയും നന്ദിയോടെ പാടിയും ഉണ്ടോ? എപ്പിമേർ എന്ന് പറഞ്ഞൊരു ദൈവാസുണ്ട്, അദ്ദേഹത്തിന് ബുക്കുകളൊക്കെ ഇരിപ്പുണ്ട്. അദ്ദേഹം ദൈവത്തിന്റെ വേലയൊക്കെ എങ്ങനെ ചെയ്യുകയും ദൈവത്തിനൊക്കെ പഠിക്കുകയും ചെയ്തൊരു വ്യക്തിയാണ്. പക്ഷെ അത് സന്തോഷമില്ലായിരുന്നു. ദൈവസ്ഥലിൽ ചെന്നപ്പോ അദ്ദേഹത്തിന് വെളിപ്പാട് കിട്ടി. അദ്ദേഹം തന്റെ ജീവിതത്തിന്റെ കീ കർത്താവിന്റെ കൊടുത്തു, ഒരെണ്ണം കൊടുത്തിട്ടില്ല. ആ അവസാന കീ അദ്ദേഹത്തിന് കൊടുത്തപ്പോ അദ്ദേഹം പറയുകയാണ്, ദ ജോയ് ഇൻ ദ ലോർഡ് സ്റ്റാർട്സ് വെൻ യു ഹാൻഡ് ഓവർ ദ ലാസ്റ്റ് കീ. കർത്താവിന് നമ്മുടെ ജീവിതത്തിന്റെ അവസാനത്തെ കീ കൊടുക്കുമ്പോഴാ ക്രിസ്തുവിലുള്ള സന്തോഷം ആരംഭിക്കുന്നത്. നമ്മൾ ആരും വേറെ ആരും കുറ്റപ്പെടുത്തുന്നുണ്ട്, അവര് വേറെ ഒന്നുമല്ല. ചോദിക്കുക, whether I have hand over the last key for the Lord. നിങ്ങളെ നിരാശപ്പെടുത്താൻ വേണ്ടിയല്ല, ഉത്സാഹിപ്പിക്കാനാണ് ഞാൻ പറയുന്നേ. വാഗ്ദത്തങ്ങളെ മുറുകെ പിടിക്കുക. യേശുവിനെ കുറിച്ചൊരു പ്രയോജനമുണ്ട്, നിങ്ങൾക്കറിയാം. ചതഞ്ഞ ഓട, ഓടാന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കി? നമ്മൾ ഈ ഓടക്കൊഴിൽ എന്ന് പറയും, ഓടക്കൊഴിൽ എന്ന് പറയാം, ഫ്രൂട്ട് അല്ലേ, പുല്ലാങ്കുഴൽ, പുല്ലാങ്കുഴൽ, പുല്ലാങ്കുഴൽ ചതക്കപ്പെട്ടു പോയി. അതിന് നഷ്ടമായത് എന്താ? സോങ്, കത്തിക്കണം, തിരി പൊകഞ്ഞുപോയി. നഷ്ടമായത് എന്താ? ഫയർ, ഫയർ ആൻഡ് ലൈറ്റ്. ദൈവം അവരോട് പറഞ്ഞു, ഞാൻ നിന്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു. ചതഞ്ഞ ഓട ഓടിക്കാത്തവൻ നമ്മുടെ വായിൽ പുതിയൊരു പാട്ട് തരും. രണ്ടാമതായി, ഹി വിൽ ബാപ്റ്റൈസ് വിത്ത് ഫയർ. ആ ഒരു ഫയർ നഷ്ടമായെങ്കിൽ അവൻ നമ്മെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം കഴിപ്പിക്കും. പറയുമുള്ളവരെ, നമ്മുടെ ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ ഞാൻ പറയുന്നു, ആ സങ്കീർത്തനക്കാരനെ പോലെ പറയണം, എന്റെ ഹൃദയം എന്തിനാണ് കവിയുന്നത്? ശുഭവചനത്താൽ കവിയുന്നു. ഹൃദയം ശുഭവചനത്താൽ കവിഞ്ഞാൽ ഓർത്താ മതി എന്റെ കൃതി. ആരുടെയെങ്കിലും ഹൃദയം ശുഭവചനത്താൽ കവിയുന്നുണ്ടെ ഓർത്താ മതി, അവരുടെ കൃതി രാജാവിന് വേണ്ടിയുള്ളതാ. രണ്ട്, ശൂലങ്കാരി പറയുക, ഞാൻ ഉറങ്ങുന്നുവെങ്കിലും എന്റെ ഹൃദയം ഉണർന്നിരിക്കുന്നു. മുമ്പേ ആ ഫ്ലവേഴ്സ് ഒക്കെ വിരിയുന്ന ശബ്ദം കേട്ടെന്ന് പറഞ്ഞില്ലേ, എന്ന് പറഞ്ഞ പോലെ ഞാൻ ഉറങ്ങുന്നുവെങ്കിലും എന്റെ ഹൃദയം അലേർട്ടാണ് കർത്താവിന് വേണ്ടി. നാം എല്ലാം പ്രശ്നിക്കാറുണ്ട്, നമ്മളൊക്കെ പറയാറില്ലേ, നിങ്ങളുടെ എല്ലാ ഹൃദയത്തിലും ഒരു വാക്ക ഉണ്ടെന്നല്ലേ, രക്ഷിക്കപ്പെടാത്തോട് നിങ്ങൾ പറയാറില്ലേ, ഒരു എംപ്റ്റി സ്പേസ് ഉണ്ട്, അത് നിറയണേ ആര് വരണം? കർത്താവ് വരണം. നമ്മളെല്ലാവരും പറയും കേട്ടോ, നിങ്ങളെല്ലാ ഹൃദയത്തിലൊരു വാക്കമുണ്ട്, അത് കർത്താവിന്റെ ഷേപ്പിലാണ് ആ വാക്കവും. കർത്താവ് വന്ന് വരുമ്പോ നിങ്ങളുടെ ഹൃദയം നിറയും. വട്ട് അബൌട്ട് ഗോഡ്? കർത്താവിന്റെ ഹൃദയത്തിൽ നോക്കുക, ആ ആത്മാവിലെടുക്കണം. ദർശന വാക്കവും അത് നിന്റെ രൂപത്തില, നിന്റെ ഷേപ്പിലാത. നീ 50% കൊടുത്തിട്ടുള്ളെങ്കിൽ 50 is vacant there. Think about God. നാം ദൈവത്തിൽ നകരുമ്പോൾ പറ, നഷ്ടം നിങ്ങൾക്കാണോ ദൈവത്തിനാണോ? വില കൊടുത്തവനാ നഷ്ടം, നമുക്ക് നഷ്ടമാ. ദൈവത്തുള്ള കൂട്ടായ്മയിലേക്ക് നാം മടങ്ങി വരിക. ആദത്തിന്റെ മുമ്പിൽ എല്ലാവരും വന്നുവെങ്കിലും, എല്ലാ മൃഗങ്ങളും വന്നുവെങ്കിലും, തന്റെ അസ്ഥിയിൽ നസ്തിയും മാംസത്തിൽ മാംസമല കണ്ടവളെ പറഞ്ഞത് ഇവളാണ് എന്റെ തക്കതുണ. പുത്രനായ കർത്താവ് ആ സഭയെ കാണുമ്പോഴാണ് പറയുന്നത്, ഇവളെന്റെ അസ്ഥിയിൽ നസ്തിയും മാംസത്തിലുള്ള മാംസം. നമുക്ക് ദൈവത്തിലുള്ള കൂട്ടായ്മ വരുമ്പോഴാണ് അത് പൂർത്തീകരിക്കപ്പെടുന്നത്. അവൻ തന്റെ സ്വന്തം രക്തത്താലാണ് നമ്മെ വിലക്കി മേടിച്ചത്. സ്വന്തം രക്തത്താൽ അവൻ നമ്മെ വിലക്കി മേടിച്ചു. ഞാൻ ചോദിക്കട്ടെ, ദൈവം നമ്മൾ ഒരാളായിട്ട് ഇറങ്ങി വന്നു, നമ്മളെപ്പോലൊരുവനായി നമ്മളെ ഹൃദയം വന്ന് തട്ടി നമ്മൾ തുറന്നു കൊടുത്തു, നമ്മളെ കർത്താവിന്റെ ഹൃദയത്തിലേക്ക് പ്രവേശിച്ചു. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഞാൻ എത്ര ശതമാനം ദൈവത്തിന് കൊടുത്തിട്ടുണ്ട്? ദൈവത്തിന്റെ ഹൃദയത്തിലെ ഞാൻ നോക്കുമ്പോൾ, ഇസ് ഇറ്റ് ഫുൾ? ദൈവത്തിന്റെ ഹൃദയം നിറഞ്ഞാണോ ഇരിക്കുന്നത്? ഞാൻ എന്നെ തന്നെ സമ്പൂർണ്ണമായിട്ട് ദൈവത്തിന് കൊടുത്തിട്ടുണ്ടോ? ചോദിക്കുക. ഞാൻ മുമ്പിൽ വെള്ളയും കൊമ്പുകളും, നിങ്ങൾ കൊമ്പുകളുമാകുന്നു, ആ ഒരു അബൈഡിങ് ലൈഫ് എന്റെ ജീവിതത്തിലുണ്ടോ? ആ ജീവന്റെ സമൃദ്ധി എന്റെ ജീവിതത്തിലുണ്ടോ? സീക്ക് ലോർഡ് ഫെലോഷിപ്പ്, കർത്താവിന്റെ കൂട്ടായ്മ എപ്പോഴും അന്വേഷിക്കണം. യഹോവ അവന്റെ ബലത്തെയും തിരുവീൻ, അവന്റെ മുഖം ഇടപെടാതെ അന്വേഷിക്കണം. റീഡ് അബൌട്ട് ജീസസ്, യേശുവിനെ കുറിച്ച് നിങ്ങൾ വായിക്കണം. ഫിൽ അവർ തോട്ട്സ് വിത്ത് ഗോഡ്സ് വേർഡ്, നമ്മുടെ ചിന്തകളെ ദൈവനെ തന്നെ നിറയ്ക്കണം. ബി മച്ച് വിത്ത് ഹിം, യേശുവിന്റെ കൂടെ ഇരിക്കണം. ടോക്ക് ടു ഹിം ഇൻ പ്രയർ, പ്രാർത്ഥനകൾ അവനോട് സംസാരിക്കണം. Sing to him in praise. സ്തുതികൾ അവനോട് പാടണം. Tell him our earnings. നമ്മുടെ ഹൃദയത്തിന്റെ എല്ലാ ആഗ്രഹങ്ങളോട് പറയണം. Confessing to him our defeats. നമ്മുടെ എല്ലാ കുറവുകളും ഏറ്റുപറഞ്ഞ് ദൈവമായൊരു നിരന്തരമായൊരു കൂട്ടായ്മയിലേക്ക് കർത്താവ് നമ്മെ വിളിക്കുന്ന പ്രിയമുള്ളവരെ, അപ്പോഴാണ് ആ സീസൺസ് ഓഫ് റിഫ്രഷിംഗ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. എനിക്കത് ആവശ്യമാണ് കർത്താവ്, എന്നെ അല്ലാതെ വിടരുതെന്ന് നാം പ്രാർത്ഥിച്ചാൽ നിശ്ചയമായും ആ ഒരു ജീവന്റെ പുതുക്കം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുക. Are we living in the fullness of life? സർവീസിലെ സഭയുടെ എൽഡറോട് കർത്താവ് പറഞ്ഞു, ജീവനുള്ള ഒന്ന് പേരേ ഉള്ളൂ, നീ മരിച്ചവനാകും. ആ ഗാനത്തിലെ വരികള് പാട്ടിന്റെ ട്യൂണിനേക്കാൾ ഉപരിയായി അതിനകത്ത് ഉള്ള ലൈനിൽ ഇങ്ങനെയാണ് അർത്ഥം പറയുന്നത്: താവക തൂമുഖത്തിന്റെ ദർശനം ദാസരിൽ നൽകുക, ദൂതവന്തരം സാദരം വാഴ്ത്തിയിടും എന്ന് പറഞ്ഞാൽ ദൂതന്മാർ നിരന്തരം ആരാധിക്കുന്ന പരിശുദ്ധനെ നിന്റെ മുഖത്തിന്റെ ദർശനം എനിക്ക് താ, ഹല്ലലിയ പാടുവാൻ അല്ലൽ പാടെ മാറുവാൻ. ആ ഗാനം കാണിച്ചിട്ട് ഫിലിപ്പേ, ദൈവത്തെ വന്ദനമേ സ്വർഗനാഥ. ആണ്ടുകളാകവേ തീർന്നിടും, വർഷങ്ങളൊക്കെ കടന്നു പോവുക, നാഥ നിന്റെ കൈകളും വേലെ ജീവിപ്പിക്കണമേ, നിന്നാത്മാവിലാകുവാൻ നിത്യാനന്ദം നേടുവാൻ കൃപയേകണമേ സ്വർഗത്താത. അടുത്ത 10 വർഷം കൂടെ നിങ്ങൾ ജീവിച്ചാൽ there is only 3,650 days. അടുത്ത 20 വർഷം കൂടെ നിങ്ങൾ ജീവിച്ചാൽ there is only 7,000 days. Teachers, number of days, Lord, പ്രാർത്ഥിച്ചാട്ടെ. 20 വർഷം കൂടെ ജീവിച്ചാൽ 7,000 ദിവസങ്ങളേ ഉള്ളൂ. What we are going to do? 40s, 50s, കടന്നു പോയ സൗരങ്ങളെ 100 വയസ്സ് വരെ നിങ്ങൾ ജീവിക്കുക, കർത്താവ് വേഗം വരും ഞാൻ വിശ്വസിക്കുന്നു. ആയുസിന്റെ നീളമല്ല, അതിന്റെ ഫുൾനെസ് ആണ്. അതുകൊണ്ടാണ് ജിമിലേറ്റ് പറഞ്ഞത്, ലോർഡ് ഗിവ് മീ എ ഫുൾ ലൈഫ് നോട്ട് എ ലോങ് ലൈഫ്. കർത്താവ് ഒരു നിറഞ്ഞ ജീവൻ എനിക്ക് തരണമേ. ഒരു കൂട്ടം ആളുകള് കർത്താവിന് വേണ്ടി കാത്തിരുന്ന ദൈവം കൊടുത്ത പാട്ടാ ഇത്. അടുത്ത ശാൻസ ഭയങ്കര ചിന്തിപ്പിക്കുന്ന 3rd ശാൻസ. ആദിമ സ്നേഹവും ജീവനും കാണോ നിങ്ങൾക്ക്, ത്യാഗവും. അടുത്തൊന്ന് വായിച്ചോ, കണ്ടോ? ദൈവവിശ്വാസമോ കേവലം പേരിന് മാത്രമായിരുന്നു. വന്നാലും നിന്നാലേ, തന്നാലും ജീവാവിയെ, തിരുവാഗ്ദത്തം പോലെ നാഥ. ഒരു കൂട്ടം ആളുകൾ പാർച്ച ഒരുവിടെ ചെറുപ്പക്കാര് കൂടി നിന്നപ്പോ ദൈവം കൊടുത്ത ഗാനമാണെന്നാ പറയുന്നത് കേരളത്തില്. അടുത്ത് കാഹളനാദം കേൾക്കുവാൻ ആസന്ന കാലമായി, വാനി വേഗത്തിലും ശോഭിക്കും ആത്മമണവണ്ണായി, നിൻവരവൻ ലക്ഷ്യങ്ങൾ എങ്ങുമേ കാണുന്നതാ, ഒരുക്കിട്ടണമേ സ്വർഗദാത. പ്രിയമുള്ളവരെ, ഈ ഗാനം ജസ്റ്റ് പഠിച്ചിട്ട് നിങ്ങൾ പോവുക. സ്പെൻഡ് ടൈം വിത്ത് ദ ലോർഡ്, ദൈവത്തിന്റെ കൂടെ ആയിരിക്കുക, കർത്താവിനെ സ്നേഹിക്കുക. ചിത്രയുടെ ദൈവദാസം ചോദിച്ചു, ദൈവം എന്നോടും നിങ്ങളോടും ചോദിക്കുക, ബാക്കി എല്ലാ കാര്യങ്ങളും അവസാനിപ്പിച്ചിട്ട് നീ എന്റെ കൂടെ 1 വർഷം ഇരിക്കാൻ പറഞ്ഞ നമ്മൾ ചെയ്യുമോ? അതോ പറയുമോ, കർത്താവേ, നിന്നെക്കാൾ പ്രിയപ്പെട്ടതായിട്ട് എനിക്ക് ഒത്തിരി കാര്യങ്ങളുണ്ട്, നീ എന്നോട് പറയരുത് എന്ന് പറയുമോ? കർത്താവാണ് നമ്മുടെ പ്രിയൻ, അവനാണ് നമ്മുടെ മണവാളൻ. ഉത്തമഗതത്തിൽ പ്രിയ എഴുന്നേപ്പിക്കാൻ എഴുന്നേറ്റാത്തെ. അതെ, വെള്ളിത്തലമുറയ്ക്കും കാലം. ദ സീസൺസ് ഓഫ് സിംഗിങ് ഹാസ് കം. കർത്താവിന്റെ ജീവന്റെ പുതുക്കത്തിലേക്ക് കടന്നു വരട്ടെ. മറന്നു പോകരുത്, കുതിരകളോട് കൂടിയാണ് അടുത്ത ഓട്ടം. ഗെറ്റ് റെഡി, പ്രാർത്ഥിക്കുക, ഉപസിക്കുക, കണ്ണീരോടെ ദൈവത്തെ കാത്തിരിക്കുക. ഗോ ടു ദ മൗണ്ടൻ ലൈക്ക് ഈഗിൾ. കർത്താവിനെ ശക്തിയെ പുതുക്കുക, കർത്താവിൽ വൻ കാര്യങ്ങൾ ചെയ്യട്ടെ.
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.